إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ വാക്കാണ്. ചര്യകളിൽ ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നമ്മുടെ റസൂലിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വസീയത്താണ്, ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ആ സതുപദേശം, എന്നാൽ അതിൽ ധാരാളക്കണക്കിന് നന്മകൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദ്നി വഔജിസ്, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് ഒരു ഉപദേശം നൽകിയാലും, വഔജിസ്, ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു ഉപദേശം. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലിംനി വഔജിസ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ പഠിപ്പിച്ചു തന്നാലും, ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പഠിപ്പിച്ചു തന്നാലും, മനസ്സിലാക്കാനും മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ എന്നുമോർക്കാനും എളുപ്പമുള്ള ഉപദേശം. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സലാതിക ഫസല്ലി സലാത മുവദ്ദിഇൻ വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദൻ വഅജ്മിഉ ലിയഅസ മിമ്മാ ഫീ യദൈ നാസ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഖുംത ഫീ സലാതിക, നീ നിന്റെ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസല്ലി സലാത മുവദ്ദിഇൻ, യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ നിസ്കാരം പോലത്തെ നിസ്കാരം നീ നിർവഹിക്കുക. വലാ തകല്ലം ബികലാമിൻ, നീ ഒരു സംസാരം സംസാരിക്കരുത്, നീ ഒരു വാക്ക് പറയരുത്. എങ്ങനെയുള്ള വാക്ക്? തഅതദിറു മിൻഹു ഗദൻ, നാളെ ആ പറഞ്ഞതിന് മാപ്പ് പറയേണ്ടി വരുന്ന, ക്ഷമാപണം നടത്തേണ്ടി വരുന്ന ഒരു വാക്ക് നീ പറയരുത്, സംസാരിക്കരുത്. വഅജ്മിഉ ലിയഅസ മിമ്മാ ഫീ യദൈ നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളതെന്തോ അതിൽ നിന്നെല്ലാമുള്ള നിരാശ നിന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളുക. നോക്കൂ, ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്റെ മുസ്നദിലും, ഇമാം ഇബ്നു ബാജ റഹിമഹുല്ലാ തന്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുള്ള അൽ ഇമാം നാസറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ സനദ് ഹസനാണെന്ന് വിശദീകരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഹദീസാണിത്. സഹോദരങ്ങളെ, ഈ മഹത്തരമായ ഹദീസ്, ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മൂന്ന് വസീയത്തുകൾ, അത് നന്നായി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്താൽ അങ്ങനെ ഉള്ളവൻ തന്റെ ഇഹലോകത്തും പരലോകത്തും എല്ലാ ഖൈറും നേടിയിരിക്കുന്നു. ഒന്നാമത്തെ വസിയത്ത് എന്താണ് സഹോദരങ്ങളെ? നിസ്കാരത്തെ കുറിച്ചുള്ള വസിയത്താണ്. അത് നന്നായി ശ്രദ്ധിക്കാൻ, അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ. രണ്ടാമത്തെ വസിയത്ത് എന്താണ്? നാവിനെ സൂക്ഷിക്കാൻ, സംസാരം നിയന്ത്രിക്കാനുള്ള വസിയത്ത്. മൂന്നാമത്തെ വസിയത്ത് എന്താണ്? അത് അള്ളാഹു ഒരുവന് നൽകിയതെന്തോ അതിലവൻ അനാഅത്ത് കാണിക്കുക, അതിലവന് സംതൃപ്തി ഉണ്ടാവുക, ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക, ആളുകളുടെ കയ്യിലുള്ളതിലേക്ക്, അവരുടെ സമ്പാദ്യങ്ങളിലേക്ക്, അവരുടെ വസ്തുവകകളിലേക്ക് ആശയോടെ നോക്കാതിരിക്കുക, അതിനെക്കുറിച്ച് നിരാശനാവുക, അതിനെക്കുറിച്ച് ആശ മുറിച്ചേക്കുക. ഈ മൂന്ന് മഹത്തായ വസിയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഒന്നാമത്തെ വസിയത്ത് അത് നിസ്കാരത്തെ കുറിച്ചാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, ഒരു മുസ്ലിമിന്റെ അടയാളം, നാളെ പരലോകത്ത് അള്ളാഹു ആദ്യമായി ചോദ്യം ചെയ്യുന്ന അമൽ, അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി, അതെങ്ങാനും ദുഷിച്ചുപോയാൽ ബാക്കിയെല്ലാം അതിനേക്കാൾ അങ്ങേയറ്റം ദുഷിച്ചതായിരിക്കും. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല കുഫാറുകളായ ആളുകളെ, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും നിഷേധിച്ച ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? അവൻ അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ ദീൻ അതിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല, അതിനെ സത്യപ്പെടുത്തിയില്ല, അതിനെ നിഷേധിച്ചു കളഞ്ഞു. വലാ സല്ല, അവൻ നിസ്കരിച്ചില്ല. നോക്കൂ, അവന്റെ കുഫറിന്റെ കൂടെ അള്ളാഹുവിന്റെ ദീനിലെ അവൻ അവിശ്വസിച്ചു എന്നതിന്റെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ കാര്യമെന്താണ്? അവൻ നിസ്കരിക്കാൻ തയ്യാറായില്ല എന്നതാണ്. സഹോദരങ്ങളെ, എത്ര പ്രാധാന്യമുള്ള കാര്യമാണത്, എത്ര വലിയ കാര്യമാണത്. അതിലെങ്ങാനും വീഴ്ച പറ്റിയാൽ, അതിൽ അശ്രദ്ധയിലായി പോയാൽ, അതിനെക്കുറിച്ച് വേണ്ടുന്ന ശ്രദ്ധ കാണിക്കാതെ അത് ഒരു നിസാരമായി കൊണ്ടു നടക്കുന്ന അവസ്ഥയിലാണ് നാമെങ്കിൽ എത്ര വലിയ അപകടത്തിലാണ്. നോക്കു, അള്ളാഹുവിന്റെ നബിമാർ അവരോട് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, അവരേറ്റവും ശ്രദ്ധ അതിൽ കൊടുത്തിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ലോകത്തിന്റെ അധികാരം നൽകി, അള്ളാഹു ആർക്കും നൽകാത്ത മുൽക്ക് നൽകി, അധികാരം നൽകി. കാറ്റിന്റെ മുകളിൽ കയറി സഞ്ചരിക്കാൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സൗകര്യം നൽകി. എല്ലാ മൃഗങ്ങളിലും ജന്തുക്കളിലും പക്ഷികളിലും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സൈന്യങ്ങളെ അള്ളാഹു റബ്ബുൽ ആലമീൻ കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെയുള്ള മഹാനായ അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട നബി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറയുന്നു ആ നബിയെ കുറിച്ച്, ഇദ് ഉരിബ അലൈഹി ബിൽ അശീ സാഫിനാതുൽ ജിയാദ് ഫഖാല ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ് റുദ്ദുഹ അലൈ فطافق مسحا بالسوق والأعناق. അള്ളാഹു പറയുന്നു, ഇദ് ഉരിദ അലൈഹി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു, ബിൽ അശീ വൈകുന്നേരം, അസ്സാഫിനാതുൽ ജിയാദ് മുന്തിയയിനം വേഗത്തിലോടുന്ന കുതിരകൾ, ആ കുതിരകൾ നിൽക്കുന്നത് തന്നെ അതിന്റെ മൂന്ന് കാലുകൾ നിലത്തുറപ്പിച്ച് ഒരു കാൽ ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. അത്രയും ഭംഗിയിൽ, അത്രയും ആകർഷണീയമായ രൂപത്തിൽ നിൽക്കുന്ന ആ കുതിരകൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, ഫഖാല ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി ഹത്താ തവാറത് ബിൽ ഹിജാബ്. ആ കുതിരകളെ സുലൈമാൻ നബി നോക്കി നിന്നുപോയി. അങ്ങനെ നോക്കി നിന്ന് അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലായി. അസ്ർ നിസ്കാരത്തിന്റെ കാര്യം അത് മറന്നുപോയി. അലൈഹി സ്വലാത്തു വസ്സലാം, ഫഖാല സുലൈമാൻ നബി പറഞ്ഞു, ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി, അതാ എന്റെ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഈ ദുനിയാവിന്റെ നന്മകളോടുള്ള സ്നേഹം എന്നെ അശ്രദ്ധനാക്കി കളഞ്ഞു. ഹത്താ തവാറത് ബിൽ ഹിജാബ്, അങ്ങനെ അതാ സൂര്യൻ അസ്തമിച്ചു പോകുവോളം ഞാൻ ഇതിനെ നോക്കി നിന്നുപോയി. റുദ്ദുഹ അലൈ, സുലൈമാൻ നബി പറഞ്ഞു, ആ കുതിരകളെ കൊണ്ടുവരൂ എന്റെ മുന്നിൽ. ഫതഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്, ആ കുതിരകളെ മുഴുവൻ അല്ലാഹുവിനുള്ള ബലിയായി കൊണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അറുത്തു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാം, സുലൈമാൻ നബിക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുക്കാനുള്ള കാരണം ഇതാണ്. കാരണം അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിനുള്ള ദിക്റിൽ നിന്ന് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിനു വേണ്ടി ഈ യാത്ര ചെയ്യാവുന്ന കുതിരകളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപേക്ഷിച്ചപ്പോൾ അല്ലാഹു അവനു വേണ്ടി എന്തുപേക്ഷിച്ചു? അതിനേക്കാൾ നല്ലത് പകരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. കാറ്റിന് സഞ്ചരിക്കാൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി. വിദൂരദേശങ്ങളിൽ ഞൊടിയുടെ സമയം കൊണ്ട് എത്തിച്ചേരാൻ അല്ലാഹുവിന്റെ നബിയായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സൗകര്യം നൽകി. നോക്കൂ, നിസ്കാരത്തെ കുറിച്ചുള്ള അവരുടെ ശ്രദ്ധ, അത് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ നഷ്ടമായിട്ടാണ് അവർ കണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, മൻ ഫാതതുഹു സലാത്തുൽ അസ്രി ഫകഅന്നമ ഉതിറ അഹ്ലുഹു വമാലുഹു. ആർക്കെങ്കിലും അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ തന്റെ കുടുംബവും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ ആയിരിക്കും അവന്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നഷ്ടമാണ്! അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ലമ്മ കാന യൗമുൽ അഹ്സാബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലഅ അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂന അനി സ്സലാത്തിൽ വസ്ഥാ. അഹ്സാബ് യുദ്ധം, അതേ മുസ്ലിമീങ്ങൾ കിടങ്ങുകുഴിച്ച് ആ ശത്രുക്കളിൽ നിന്ന് മദീനയെ, മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച ഖന്ദഖ് എന്നറിയപ്പെടുന്ന, അഹ്സാബ് എന്നറിയപ്പെടുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ ശത്രുക്കളുടെ ഉപരോധം കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അസ്ർ നിസ്കരിക്കാൻ പറ്റിയില്ല. സൂര്യൻ അസ്തമിച്ചു പോയി. റഹ്മത്തുല്ലിൽ ആലമീനായ, ലോകരോട് ഏറെ കാരുണ്യമുള്ള, ശപിക്കാൻ പലപ്പോഴും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്നെ ശപിക്കുന്നവനായിട്ടല്ല അള്ളാഹു നിയോഗിച്ചത്, എന്നെ ലോകർക്ക് കാരുണ്യമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ, അവരുടെ വീടുകളും അവരുടെ ഖബറുകളും അല്ലാഹു തീ നിറക്കട്ടെ. ശഗലൂന അനി സ്സലാത്തിൽ വുസ്താ, അസ്സലാത്തുൽ വുസ്താ, മധ്യമ നമസ്കാരമായ ഏറ്റവും ശ്രേഷ്ഠമായ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ ശ്രേഷ്ഠമായ അസ്ർ നിസ്കാരത്തിൽ നിന്ന് അവർ നമ്മെ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞു, നമ്മെ വ്യാപൃതരാക്കി കളഞ്ഞു. ഹത്താ ഗാബത്തി ശംസ്, സൂര്യനസ്തമിക്കുവോളം നമുക്കത് നിസ്കരിക്കാൻ പറ്റിയില്ല. സൂര്യനസ്തമിച്ചതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം അസ്റും പിന്നെ മഗ്രിബും നിസ്കരിക്കുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് യുദ്ധമുണ്ടോ? നമുക്ക് ഈ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ച് കളയാൻ എന്താണുള്ളത്? നമ്മിൽ പലർക്കും അവന്റെ തുച്ഛമായ കച്ചവടം, നമ്മിൽ പലർക്കും അവരുടെ പ്രായപൂർത്തിയായ മക്കളെ നേരത്തിന് നിസ്കരിക്കാൻ തടസ്സമാകുന്നത്, ദുനിയാവിൽ പോലും 5 പൈസയുടെ വിലയില്ലാത്ത വിദ്യാഭ്യാസം, അതിനുവേണ്ടി പ്രായപൂർത്തിയായവർ നിസ്കരിക്കുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നു. ദുഹറിന്റെ നേരം കഴിയുന്നു, അസറിന്റെ നേരം കഴിയുന്നു, നിസ്കരിക്കുന്നില്ല. ജുമഅക്ക് പോലും കുട്ടികളെ പറഞ്ഞയക്കാൻ കഴിയാത്ത സ്കൂളുകളിൽ മക്കളെ പറഞ്ഞയക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് എന്നിട്ട് വീറോടെ വാദിക്കുന്ന, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിരോധിക്കുന്ന സംസാരം നടത്തുന്ന വലിയ വീറു പറയുന്ന ആളുകൾ, എന്താണ് നിന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ സ്ഥാനം? ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചിഹ്നമായ നിസ്കാരം നിന്റെ ഹൃദയത്തിൽ ഇത്രമാത്രം വിലയില്ലാത്തതാണെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നീ കൊണ്ടു നടക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, പുനഃപരിശോധിക്കുക. ഈ അമൽ, അത് സഹോദരങ്ങളെ എല്ലാ നന്മയുടെയും താക്കോലാണ്. നിസ്കാരമെന്ന അമൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ നേരം നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടമാണ്. അതാ മസ്ജിദുകളിൽ നിന്നും ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുന്നത് നാം കേൾക്കുന്നു, എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. ജമാഅത്തിനെത്താൻ ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവനെ പിന്നെ ആണുങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ കൂട്ടാനാണ്? റിജാലു ലാ തുൽഹീഹിം തിജാറതുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇ സകാഹ് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ മസ്ജിദുകളിൽ ഇരിക്കുന്നത് പുരുഷന്മാരാണ്, ആണുങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അവരെ കച്ചവടമോ അതുപോലെ ഇടപാടുകളോ അവർ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നോ നിസ്കാരത്തിൽ നിന്നോ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നില്ല. കാരണം അവർ ഒരു ദിവസത്തെ ഭയപ്പെടുന്നു. ഹൃദയങ്ങളും കണ്ണുകളും മാറിമറിഞ്ഞു പോകുന്ന, വിറച്ചു പോകുന്ന പരലോകം അവർ ഭയപ്പെടുന്നു. നോക്കൂ, നമ്മുടെ നബിമാരുടെ പാരമ്പര്യം ഇതാണ്. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇതാണ്. ഈ ഹദീസിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ, ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. എങ്ങനെയാണത് നാം ഖുശൂഉടെ നിർവഹിക്കേണ്ടത്? ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. യാത്ര പറഞ്ഞു പോകുന്ന ഒരുവന്റെ നിസ്കാരം പോലെ. നമുക്കറിയാം, ഒരാൾ യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ അയാൾ പറയാനുള്ളവരോട് പറയാനുള്ളതൊക്കെ ശ്രദ്ധയോടെ ഓർമ്മയോടെ പറയും. ചെയ്യാനുള്ളതൊക്കെ ഓർമ്മയോടെ ശ്രദ്ധയോടെ അവർ ചെയ്യും. ജനങ്ങൾ യാത്ര പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തിരിച്ചു വരാത്ത യാത്ര പോകുന്നവരും, അല്ല പോയി തിരിച്ചു വരാം എന്ന നിലക്ക് പോകുന്നവരും ഒരുപോലെയാണോ? അല്ല. തിരിച്ചു വരാത്ത യാത്ര പോകുന്ന ആളുകൾ അവരേറെ ശ്രദ്ധിക്കും. എന്നതുപോലെ സഹോദര, നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നീ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇനി ഒരു നിസ്കാരം ഞാൻ നിർവഹിക്കുകയില്ല. അങ്ങനെ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതേറ്റവും നന്നായി നിർവഹിക്കാൻ നീ ഏറെ പരിശ്രമിക്കും, അതേറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ നീ ഏറെ ശ്രദ്ധിക്കും. എങ്ങനെയാണത് നന്നാക്കേണ്ടത്? صلوا كما رايتموني اصلي رسول الله صلى الله عليه وسلم പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഖുശു എന്നാൽ നമ്മുടെ വകയായി എന്തെങ്കിലും ഹാവഭാവങ്ങൾ ഉണ്ടാക്കുകയല്ല, നിവർന്നു നിൽക്കേണ്ട സമയത്ത് കുനിഞ്ഞു നിന്നിട്ടല്ല ഖുശു നാം നിർവഹിക്കേണ്ടത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിവർന്നു നിന്നിടത്ത് നിവർന്നു നിൽക്കുകയാണ് ഖുശു, അതാണ് ഖുദൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞിടത്ത് കുനിയലും, അവിടുന്ന് സുജൂദ് ചെയ്തിടത്ത് അതുപോലെ സുജൂദ് ചെയ്യലും, അവിടുന്ന് ചൊല്ലിയതുപോലെ ചൊല്ലലും, അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കലുമാണ്. അതാണ് ഖുശൂഓടെയുള്ള നിസ്കാരത്തിനുള്ള ഒന്നാമത്തെ പടി. അതല്ലാതെ നിനക്ക് ബിദഅത്തുകൾ ചെയ്യുമ്പോൾ, ദീനിലില്ലാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിക്കാത്തത് ചെയ്യുമ്പോൾ പിശാജ് മനസ്സിലിട്ട് തരുന്ന തെറ്റായ വ്യാജമായ ഖുശു അല്ല ഖുശു, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ അവന്റെ ദീനും ആ റബ്ബിനെ കുറിച്ചും പഠിച്ചുകൊണ്ട് നീ അള്ളാഹുവിന്റെ ദീനിൽ മുന്നേറിയാൽ അവൻ നിനക്ക് ഹൃദയത്തിൽ ഇട്ടു തരുന്നതാണ് ഖുശു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചിന്ത ഒരുവന്റെ മനസ്സിലുണ്ടായാൽ, എന്റെ അവസാനത്തെ നിസ്കാരമാണിത് എന്ന ചിന്ത ഉണ്ടായാൽ അവന്റെ റുഖൂ പൂർണ്ണമായ റുഖൂ ആയിരിക്കും. അവന്റെ സുജൂദും നിസ്കാരത്തിലെ വാജിബായ കാര്യങ്ങളും മുസ്തഹബായ പുണ്യകരമായ കർമ്മങ്ങളുമെല്ലാം ഏറ്റവും നന്നായി അവൻ നിർവഹിക്കും. ഒരു ചടങ്ങ് പോലെ, ഒരു യന്ത്രം അങ്ങനെ ഓണാക്കി വെച്ചാൽ അത് പ്രവർത്തിക്കുന്നതുപോലെയല്ല. അവൻ നിസ്കരിക്കുക, ശ്രദ്ധയോടെ നിർവഹിക്കും. അങ്ങനെ നിർവഹിച്ചാൽ സഹോദരങ്ങളെ, അതിന്റെ ഫലം എത്ര വലിയ, എത്ര നല്ല ഫലമാണ് നമുക്കതുകൊണ്ടുണ്ടാവുക. ഇത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സൽക്കർമ്മത്തിലും നമുക്കുണ്ടാകേണ്ട ചിന്ത ഇതിന്റെ അവസാനത്തെ അമലാണ് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന്റെ ചുമലുകളിൽ പിടിച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് നൽകിയ ഉപദേശം പോലെ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആദിറു സബീൽ, ദീ ദുനിയാവിൽ ഒരപരിചിതനെ പോലെ ആയിത്തീരുക, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക, ഇവിടെയല്ല നിന്റെ ശാശ്വത വാസം എന്ന് നീ മനസ്സിൽ ഉറപ്പിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദ അംസൈത ഫല തൻതദിർ സബാഹ്, വൈകുന്നേരമായാൽ നീ നാളെ രാവിലെ പ്രതീക്ഷിക്കേണ്ടതില്ല. വൈദ അസ്ബഹ്ത ഫല തൻതദിർ മസാ, പകലായാൽ നീ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് നീ വേഗം നിന്റെ സാലിഹായ അമലുകൾ, ദുനിയാവിന്റെ കർമ്മങ്ങളെക്കാൾ നിന്റെ ആഖിറത്തിലുള്ള അമലിനേക്ക്, അതിലേക്ക് നീ ധൃതി കാണിക്കുക. അത് വേഗം ചെയ്യാൻ, മാറ്റിവെക്കാതെ, നാളേക്ക് നീട്ടിവെക്കാതെ ചെയ്യാൻ നീ ശ്രദ്ധിക്കുക. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ആരോഗ്യമുള്ള കാലം രോഗം വരുന്ന കാലത്തേക്ക് വേണ്ടി നീ അധ്വാനിക്കുക. മരണത്തിന് മുൻപ് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഈ ഹയാത്തിന്റെ ജീവിതകാലത്ത് നീ പണിയെടുക്കുക. രോഗം വന്നാൽ നിന്നെ പിന്നെ നീ ഖേദിച്ചിട്ടുണ്ട് കാര്യം. മരിച്ചുപോയാൽ, മരണം മുന്നിൽ കണ്ടാൽ പിന്നെ ജീവിതത്തെ കുറിച്ചോർത്ത് നീ നിലവിളിച്ചിട്ടും അട്ടഹസിച്ചിട്ടും നിന്റെ ഖേദം പ്രകടിപ്പിച്ചിട്ടും എന്ത് കാര്യമാണുള്ളത്? റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരണേ എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യം? കല്ലാ ഇന്നഹ കലിമതുൻ ഹുവ ഖായിലുഹ വമി വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അതവൻ പറയുന്ന ഒരു വെറും വാക്ക് മാത്രമായിരിക്കും. ഇനി അവന് ചെല്ലാനുള്ളത് അന്ത്യനാൾ വരെ അവന് താമസിക്കാനുള്ള ബർസഖിലേക്കാണ്, ഖബർ ജീവിതത്തിലേക്കാണ്. അവലം ും നാം നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? വയച്ചതക്കർ ഉഫീഹിമൻ തെതക്കർ, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രം ആയുസ് തന്നില്ലേ? വജാഅക്കുമുന്നദീർ, തക്കീദുകാർ നിങ്ങളിലേക്ക് വന്നില്ലേ എന്ന് സഹോദരങ്ങളെ, വിലപിക്കുന്ന നേരത്ത് മറുപടി കേൾക്കാതിരിക്കാൻ ഈ ജീവിതം ഉപയോഗപ്പെടുത്തുക. വഫഖനില്ലാഹു അയ്യാക്കും, സഹോദരങ്ങളെ ഇങ്ങനെ നിസ്കാരം നന്നാക്കിയാൽ അത് നമ്മെ എല്ലാ ഖൈറിലേക്ക് നയിക്കും, എല്ലാ ഷർറിൽ നിന്നും ആ നിസ്കാരം നമ്മെ തടയും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു പറഞ്ഞില്ലേ, തീർച്ചയായും നിസ്കാരം എന്ന ഈ അമൽ അത് നീചമായ മോശമായ കർമ്മങ്ങളിൽ നിന്ന് തടയുന്ന അമലാണ്. അത് നമ്മെ തടയും. നിന്റെ നിസ്കാരം നേരായ നിസ്കാരമാണെങ്കിൽ പിന്നെ നിനക്ക് വൃത്തികേടുകൾ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അവനെ കുറിച്ചുള്ള ഭയം, അവന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടവനാണ് നീ എന്ന ബോധം, അത് നിന്നെ തടയും. അള്ളാഹുവിന്റെ ദിക്ർ, അവനെ കുറിച്ചുള്ള സ്മരണ, അതാണ് ഏറ്റവും വലുത് എന്ന് റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ നിസ്കാരം നിർവഹിച്ചാൽ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഈമാനിന്റെ മാധുര്യം, അതിന്റെ രുചി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നതുപോലെ നിസ്കാരം നമ്മുടെ കൺകുളിർമയായി തീരും. വജുഇലത് ഖുർറതു ഐനീ ഫിസ്സലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ കൺകുളിർമ അല്ലാഹു ഏർപ്പെടുത്തി തന്നിട്ടുള്ളത് നിസ്കാരത്തിലാകുന്നു. അതുപോലെ സഹോദരങ്ങളെ, നിനക്കിന്റെ ആശ്വാസവും അതുപോലെ നിന്റെ സൗഭാഗ്യവും ആ നിസ്കാരം വഴി നിനക്ക് ലഭിക്കും. എല്ലാ റാഹത്തും അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് നിനക്കെല്ലാ പ്രയാസവും നീങ്ങും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹജബഹു അംറുൻ സല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യമുണ്ടായാൽ സല്ല, അവിടുന്ന് നിസ്കരിക്കും. എല്ലാ പ്രയാസങ്ങളും വേദനകളും നിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബിന്റെ മുന്നിൽ ഇറക്കി വെക്കാനുള്ള, അവനോട് പറയാനുള്ള ഏറ്റവും മുന്തിയ അവസരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിന്റെ അവലാതി, നിന്റെ പരാതി നീ എന്തിനു പടപ്പുകളോട് പറയണം? നിന്നെ പടച്ച റബ്ബിനോട്, നിന്നോട് ഏറ്റവും കാരുണ്യമുള്ള, നിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരാൻ സാധിക്കുന്ന, നിനക്ക് ഖൈറിനു വേണ്ടി നിന്നെ പരീക്ഷിക്കുന്ന റബ്ബിനോട് നീ പറയൂ. അതിനുവേണ്ടി നീ സമയം കണ്ടെത്തും. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് നിസ്കാരമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയത്ത് അത് ഏറ്റവും നന്നായി മുറുകെ പിടിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിൽമുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ والصلاة والسلام على من لا نبي بعده. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബിക്ക് നൽകിയ ഉപദേശങ്ങളിൽ രണ്ടാമത്തേത് നാവിനെ സൂക്ഷിക്കുക എന്നതാണ്. മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരവയവമാണ് അവന്റെ നാവ്. അതിൽ നിന്ന് വല്ല വാക്കും പുറത്തേക്ക് വന്നുപോയാൽ പിന്നെ ആ വാക്കിന്റെ കീഴിലായിരിക്കും നമ്മൾ. എന്നാൽ അത് പറയാതെ പിടിച്ചു വെക്കാത്തിടത്തോളം കാലം ആ വാക്ക് നമുക്ക് കീഴിലായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്തിൽ പറഞ്ഞത്, ലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദൻ. നാളെ ക്ഷമാപണം നടത്തേണ്ടി വരുന്ന, പറഞ്ഞുപോയല്ലോ എന്ന നിലക്ക് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു വാക്ക് നീ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര നല്ല വസിയത്താണെന്ന് നോക്കൂ. അതായത് നീ നിന്നെ പിടിച്ചുവെക്കുക, നിന്റെ നഫ്സിനെ പിടിച്ചുവെക്കുക, നിന്റെ നാവ് അത് നിയന്ത്രണം മുട്ടി എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിൽ നിന്ന് നീ നിന്നെ പിടിച്ചുവെക്കുക. നാളെ മാപ്പ് പറയേണ്ടി വരുമെന്ന് നിനക്ക് പേടിയുള്ള ഒരു വാക്കും നീ പറയാതിരിക്കുക. കാരണം അത് പറയാതിരുന്നാൽ പറയാത്തിടത്തോളം കാലം അതിന്റെ അധികാരി നീയാണ്. എന്നാൽ പറഞ്ഞുപോയാൽ പിന്നെ അതിന് നീ ഉത്തരവാദിയായി തീർന്നു. അത് നീ മറുപടി പറയേണ്ടി വരും. അതിന്റെ തബിആത്തിന്, അതിന്റെ അനന്തര ഫലങ്ങൾക്ക് നീ ഉത്തരവാദിയായി തീരും. നിങ്ങൾ കേട്ടിട്ടില്ലേ മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകിയ വസിയത്ത്? ഒരുപാട് സൽക്കർമ്മങ്ങൾ മുആദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഒടുവിൽ നബി ചോദിക്കുകയാണ്, അല ഉഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലഹ്, അതെല്ലാം കൈപിടിയിൽ ഒതുക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. മുആദ് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്. അതെ അല്ലാഹുവിന്റെ റസൂലെ, പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ നാവിന് പിടിച്ചു, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുഫ അലൈക ഹാദ, ഇതാ ഇതിനെ നീ പിടിച്ചു വെക്കുക, നിന്റെ നിയന്ത്രണത്തിലാക്കുക, പിടിവിട്ടു പോകാതെ സൂക്ഷിക്കുക. മുആദ് ചോദിച്ചു, യാ നബി അല്ലാഹ് വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ സംസാരത്തിന്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശകിലക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബു الناس في النار على وجوههم او على مناخرهم الا حصائد السنتهم. ജനങ്ങളെ അവരുടെ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത്, അല്ലെങ്കിൽ മൂക്ക് കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്? നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് നരകത്തിൽ നിന്ന് ചാടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായേക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര വലിയ അപകടമാണ് അതിനുള്ളത്! അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ അവന്റെ അവയവങ്ങളെല്ലാം നാവിനോട് കേണു പറയും, ബാക്കിയുള്ള അവയവങ്ങളെല്ലാം നാവിനോട് കേണപേക്ഷിക്കും. ഇത്തഖില്ലാഹ ഫീനാ, നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളെല്ലാവരും നിന്റെ പിന്നാലെയാണ്. നീ എങ്ങാനും നേരെയായാൽ ഞങ്ങളെല്ലാം നേരെയാകും, നീ എങ്ങാനും വളഞ്ഞുപോയാൽ ഞങ്ങളെല്ലാം വളഞ്ഞുപോകും. ഒരുവന്റെ നാവ് അവന്റെ പ്രവർത്തനങ്ങളിലേക്കുള്ള സൂചനയാണ്, ഒരുവന്റെ വാക്ക് അവന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നതിലേക്കുള്ള സൂചനയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാളെ മാപ്പ് പറയേണ്ട ഒരു വാക്ക് നീ ഇന്ന് പറയരുതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹാസബത്തിനുള്ള ഉപദേശമാണ്. നാം നമ്മെ വിലയിരുത്തുക, ആത്മവിചാരണ നടത്തുക, പറയുന്നതിനു മുൻപ് ചിന്തിക്കുക. നന്മയാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പറഞ്ഞോളൂ, അതല്ല തിന്മയാണോ പറയരുത്. നന്മയാണോ തിന്മയാണോ എന്ന് നിനക്ക് സംശയമുണ്ടോ? രണ്ടിനും രണ്ടിനോടും സാദൃശ്യം തോന്നുന്നുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഉപദേശം നിനക്ക് നൽകിയിട്ടുണ്ട്, മുഷ്തബിഹാത്ത്, രണ്ടിനോടും സാദൃശ്യമുള്ള, ഖൈറിനോടും ഷർറിനോടും സാദൃശ്യമുള്ള കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് പറയാതിരിക്കുക, പിന്നീട് അതിലെ നന്മ ബോധ്യപ്പെട്ടാൽ നിനക്ക് പറയാമല്ലോ. ഇനി തിന്മയാണെന്ന് നിനക്ക് മനസ്സിലായാൽ നിനക്ക് ഖേദിക്കേണ്ടി വരികയുമില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലതു പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇത് പറയാൻ, പ്രസംഗിക്കാൻ, കേൾക്കാൻ ഒക്കെ എളുപ്പമാണ്. എന്നാൽ ഇത് പാലിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ സാധ്യമല്ല. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയ കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. നാവിന്റെ എന്റെ നാവിന്റെ ഷറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളേറെ ശ്രദ്ധിക്കുക. മനുഷ്യരിൽ ഒരുപാട് ആളുകൾ അവരുടെ നാവ് അത് നിയന്ത്രണമില്ലാതെ ചലിപ്പിച്ച് അപകടത്തിൽ പതിക്കുന്നു, നാശത്തിൽ പതിച്ചു പോകുന്നു. പറയുന്ന വാക്കിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അത് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അവന് യാതൊരു ശ്രദ്ധയുമില്ല. ഈ ലോകത്തും പരലോകത്തും അതിന്റെ അപകടങ്ങൾ ഏറെ വലുതാണ്. ചക്രവാളങ്ങളെക്കാൾ അഗാധമായ നരകത്തിൽ അത് നിന്നെ പതിപ്പിച്ചേക്കാം. എന്നാൽ ബുദ്ധിയുള്ള ഒരുവൻ, അതുകൊണ്ട് ആഖിലായ ഒരാൾ, അവന്റെ വാക്ക് അളന്നു മുറിച്ച വാക്കുകളായിരിക്കും. അവന്റെ വാക്കുകൾ അവൻ സൂക്ഷിക്കും, അവന്റെ നാവിനെ അവൻ ശ്രദ്ധിക്കും. നാളെ അവന് ഖേദിക്കേണ്ടി വരികയോ ക്ഷമാപണം നടത്തേണ്ടി വരികയോ ചെയ്യാത്ത വാക്കുകളാണ് അവൻ പറയുക. എന്താണ് നാളെ മാപ്പ് പറയേണ്ടി വരിക, ക്ഷമാപണം നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥത്തിലുണ്ടെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ ആ പറഞ്ഞുപോയതിൽ ഖേദിക്കുക, എന്നിട്ട് ആ തെറ്റ് റബ്ബിന്റെ മുന്നിൽ സമ്മതിക്കേണ്ടി വരിക, ഏറ്റുപറയേണ്ടി വരിക. അത് അതിൽ ഉൾപ്പെടും. അതുപോലെ മറ്റൊരു ആ ഹദീസിന്റെ സൂചന എന്താണ്? നീ ജനങ്ങളോട് ഈ പറഞ്ഞുപോയതിന്റെ പേരിൽ, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ നീ ഒഴിവുകഴിവ് പറയേണ്ട, മാപ്പ് പറയേണ്ട, ക്ഷമാപണം നടത്തേണ്ട സ്ഥിതി ഉണ്ടാവരുത്. നോക്കൂ സഹോദരങ്ങളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ കണ്ടു. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻ അദ്ദേഹത്തോട് റസൂലുള്ള പറയുകയാണ്, യാ അബദർ, ഓ അബൂദർ, അല അദുല്ലുക അല ഖസ്ലതൈനി ഹുമാ അഖഫു അല ദഹ്രി വഅസ്ഖലു ഫിൽ മീസാനി മിൻ ഗൈറിഹിമാ. അബൂദർ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, അത് ഏറെ എളുപ്പമുള്ളതാണ്, വഹിക്കാൻ മുതുകിന് പ്രയാസമില്ല. എന്നാൽ നാളെ പരലോകത്ത് മീസാനിൽ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുന്ന തുലാസിൽ ഏറെ ഭാരം അതിനുണ്ടാകും. അബൂദർ പറഞ്ഞു, അതേ നബിയെ പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അലൈക ബിഹുസ്നിൽ ഖുലുഖ് വതൂലിസ് സംത്, നീ സൽസ്വഭാവവും അതുപോലെ സുദീർഘമായ മൗനവും മുറുകെ പിടിക്കുക. സൽസ്വഭാവവും സുദീർഘമായ മൗനവും നീ മുറുകെ പിടിക്കുക. فوالذي نفسي بيده عند أطماو آرد قيلانو آرب دن ستيم ما عمل الخلائق بمثلهما അതുപോലെ ഒരു പ്രവർത്തനം പടപ്പുകൾ ആരും പ്രവർത്തിച്ചിട്ടു തന്നെ ഇല്ല. ഇമാം അത്തബറാനി ഉദ്ധരിച്ചിട്ടുള്ള അലിമാം നാസിറുദ്ദീൻ ഉൽ അൽബാനി ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത്. മറ്റൊരു ഹദീസ് നോക്കൂ, അബൂ ഷുറൈഹ് ഹാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് തന്റെ ഗോത്രക്കാരോടൊപ്പം നിവേദക സംഘമായി എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, അഖ്ബിർനി ബിഷൈഇൻ യൂജിബുൽ ജന്ന, അള്ളാഹുവിന്റെ റസൂലെ സ്വർഗം എനിക്ക് നിർബന്ധമാക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിഹുസ്നിൽ കലാം വബദലി ത്തആം, അലൈക ബിഹുസ്നിൽ കലാം വബദലി ത്തആം, നിന്റെ സംസാരം നന്നാക്കുക, നീ ആളുകൾക്ക് ഭക്ഷണം നൽകുക. സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈ പറയുന്ന എല്ലാ നന്മകൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ നാം താക്കീത് കേട്ടിട്ടുള്ള തിന്മകളിൽ നിന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് എനിക്കും നിങ്ങൾക്കും കാവൽ നൽകുമാറാകട്ടെ. അവൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വസിയത്ത് സഹോദരങ്ങളെ, അത് ഖനാഅത്തിനുള്ള വസിയത്താണ്. ആളുകളുടെ കൈകളിലുള്ളതിനോട് നീ നിരാശ വെച്ചേക്കുക. ജനങ്ങളുടെ കൈകളിലുള്ളതിനോടുള്ള നിരാശ നിന്റെ ഹൃദയത്തിൽ നീ ഉറപ്പിക്കുക, നിന്റെ കൽബിൽ നീ അത് അരക്കിട്ടുറപ്പിക്കുക. അതുകൊണ്ട് നീ ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, മറിച്ച് നിന്റെ പ്രതീക്ഷ മുഴുവൻ റബ്ബിൽ മാത്രമായിരിക്കട്ടെ. നീ നാവുകൊണ്ട് ആളുകളോടൊന്നും ചോദിക്കണ്ട. അതുപോലെ തന്നെ നിന്റെ ജീവിതം കൊണ്ടും നിന്റെ മനസ്സിലും നീ അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിനോട് മാത്രം, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. നീ ആളുകളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നിരാശ അടയുക, അതിൽ ആശ മുറിച്ചേക്കുക, എങ്കിൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവും പടപ്പുകളും സ്നേഹിക്കാൻ എന്ത് ചെയ്യണം എന്നൊരാൾ ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവരോട് നീ വിരക്തി കാണിക്കുക, അള്ളാഹു നിന്നെ സ്നേഹിക്കും. ആളുകളുടെ കയ്യിലുള്ളതിനോട് നീ വിരക്തി കാണിക്കുക, എങ്കിൽ ആളുകൾ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരുവൻ ജീവിച്ചാൽ അവൻ പ്രതാപത്തോടെ അന്തസ്സോടെയാണ് ജീവിക്കുക. എന്നാൽ ആളുകളുടെ കയ്യിലുള്ളതിനോട് ആശിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ഒരുവൻ അവൻ നിന്ദനായിട്ടാണ് ജീവിക്കുക. അള്ളാഹു ഹൃദയം അർപ്പിച്ച് ജീവിക്കുന്നവൻ അവൻ അന്തസ്സോടെ ജീവിക്കും. അവൻ റബ്ബിനോട് മാത്രമേ തന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. അവന്റെ ഹൃദയം റബ്ബിൽ മാത്രമാണ് അവലംബിച്ചിട്ടുള്ളത്, അള്ളാഹുവിലാണ് അവൻ തവക്കുലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ളവന് റബ്ബ് മതി. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നാണ് അള്ളാഹു ചോദിച്ചിട്ടുള്ളത്. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹു തവക്കുലാക്കിയാൽ അവന് അള്ളാഹു മതി എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദീനിന്റെ അടിസ്ഥാന താൽപര്യങ്ങളിൽ ഒന്നാണത്. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നത്. അത് ഇബാദത്താകുന്ന ചോദ്യങ്ങൾ നീ പടത്തിനോട് ചോദിച്ചാൽ അത് ശുർക്കിലേക്ക് പോകും. മരിച്ചുപോയ നബിമാരെ അമ്പിയാക്കളെ വിളിച്ചു തേടുക പോലെയുള്ള കാര്യം. അതുപോലെ സമ്പത്ത്, അതുപോലുള്ള കാര്യങ്ങളാകട്ടെ, ജനങ്ങളോട് ചോദിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അത് തൗഹീദിന്റെ പൂർത്തീകരണമാണ്, അത് തവക്കൂലിന്റെ പൂർത്തീകരണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പല സഹോദരങ്ങളും രോഗികളാണെന്ന് അറിയിച്ചിട്ടുണ്ട്, അവരുടെ ബന്ധുക്കൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കെല്ലാം ശിഫാ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹു മൻസൂർ المسلمين في كل مكان. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد.